إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل هل ننبئكم بالأحسنين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൽപ്പെടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഹ്വ കൈവിടാതെ പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അവസാന ശ്വാസം വരെ പിടിച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം എന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ കാലഘട്ടം മനുഷ്യനേറെ പുരോഗമിച്ച ഒരു കാലഘട്ടമാണ്. ഭൗതികമായി ഒരുപാട് പുരോഗതികൾ മനുഷ്യൻ നേടിയിട്ടുണ്ട്. ഈ പുരോഗതി കാരണം മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സൗകര്യങ്ങൾ മനുഷ്യർക്കുണ്ട്. മനുഷ്യന്റെ ജോലിഭാരം കുറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് യന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇപ്പം അഹങ്കാരം, ഇനി മതമൊന്നും വേണ്ട, മതമൊക്കെ നമ്മുടെ സുഖരോചിതമായ ജീവിതത്തിന് തടസ്സമാണ്, ജീവിതം കഴിയുന്നത്ര നമുക്ക് ആസ്വദിക്കാം, അങ്ങനെ പോയി പോയി മതത്തെ ഉപേക്ഷിച്ച് അവർ നിർമ്മതവാദികളും നിരീശ്വരവാദികളും അങ്ങനെ മതവിരോധികളുമായി അവർ മാറി. അവരുടെ കർത്താവിദ്യം മുഴുവനും ഈ ലോകത്ത് എങ്ങനെ കൂടുതൽ സുഖങ്ങൾ അനുഭവിക്കാം, നല്ല നല്ല ഭക്ഷണങ്ങളെക്കുറിച്ച്, മുന്തിയ മുന്തിയ വാഹനങ്ങളെക്കുറിച്ച്, അതുമല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് കടന്ന് ജീവിതത്തിൽ ആസ്വാദനം എന്ന് പറയുന്നത് എല്ലാം മറക്കലാണ് അവർക്ക്. അതിനേറെ മയക്കുമരുന്നാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. അങ്ങനെ മയക്കുമരുന്നുകളെക്കുറിച്ച്, അങ്ങനെയൊക്കെ സുഖരോഗികളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹം, അങ്ങനെ ഭൗതികതയ്ക്ക് അങ്ങോളം പോയി അവസാനം കുറെ ആളുകൾക്ക് ഇത് മടുത്തു, ഭൗതികതയിൽ മനം മടുത്തു. ഇവിടെ കിട്ടാവുന്നതൊക്കെ കഴിയുന്നത്ര ആസ്വദിച്ചു കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, അവർ കുറങ്ങാൻ കഴിയുന്നില്ല, സ്ലീപ്പിംഗ് ഉറക്ക കൂടിയേ കുടിക്കണം. അങ്ങനത്തെ ടെൻഷൻ തന്നെ എപ്പോഴും, എത്ര പണം വേണോ അതുണ്ട്, എന്ത് സൗകര്യം വേണോ അതുണ്ട്, പക്ഷെ സ്വസ്ഥതയില്ല. അങ്ങനെ അവസാനം അവർ ആത്മീയതയുടെ ഓരങ്ങൾ തേടി അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ പോയി പോയി ഏതെങ്കിലും അക്രമങ്ങളിലോ ഏതെങ്കിലും പഠനശാലകളിലോ പോയി അവിടെ പോയിട്ട് ബാക്കി ജീവിതം കഴിച്ചുകൂട്ടും. അങ്ങനെയുള്ള ഒരു ആത്മീയ ട്രെൻഡ് നമുക്കിപ്പോ കാണാൻ സാധിക്കും. ഇത് മുസ്ലിമീകളിലുമുണ്ട്. മുസ്ലിമീകളിലും ഭൗതികതയിൽ മനം മടുത്തവരും, അതുമല്ലെങ്കിൽ മതപ്രവർത്തനങ്ങൾ കണ്ട് മടുത്തവരും, മതത്തിന്റെ പ്രവർത്തനങ്ങൾ പരസ്പരം തമ്മിലടിയും കക്ഷി മാത്സര്യവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ഇതൊക്കെ പാടി കേട്ടിട്ടൊന്നും വേണ്ട എന്ന് വിചാരിച്ച് നമുക്ക് ആത്മീയമായ ആശ്വാസം കിട്ടുന്ന, മനസ്സിനൊരു ഗുണത്തിൽ സുഖം കിട്ടുന്ന എന്തെങ്കിലും മാർഗത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞ് പലരും പലതരം തരീക്ഷത്തുകളിലും പോയി കൊടുക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലവിധ തരീക്ഷത്തുകളും പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. പണ്ടേ അറിയപ്പെടുന്ന ഈരാജി ശരീരത്തിൽ, ഇഫായി ശരീരത്തിൽ, അതുപോലെയുള്ള സുഹൃവർദ്ദീയ നഷ്ടബന്ദിയ പോലെയുള്ള ശരീരത്തിനൊക്കെ പുറമെ ഇപ്പൊ ആലുവ ശരീരത്ത്, കൊടുവള്ളി ശരീരത്ത്, ഞങ്ങളുടെ അടുത്ത് വക്കാട് കല്ലാഴി ശരീരത്ത്,
എന്ന് പറഞ്ഞ് പല ശരീരത്തുകളിലും പോയിട്ട് ആളുകൾ അവരുടെ സുഖം അന്വേഷിക്കുകയാണ്. സുഖമെന്ന മനസ്സിന്റെ സുഖം മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ശരീരത്തിന് മുരീദായി നിന്ന് ആ ശരീരത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആ ശരീരത്തിൽ ചേർന്ന് അയാൾ പറയുന്ന തെർബിയത്തിന്റെ മാർഗത്തിൽ അങ്ങനെ ജീവിക്കുക. പിന്നെ അവർ പഠിപ്പിക്കുന്ന ദിക്റും സലാത്തും പാട്ടും ഓത്തും ആഴ്ചക്കാഴ്ചക്ക് മൗലൂദും അങ്ങനെയൊക്കെ ഇടക്കിടക്ക് പിന്നെ സിയാറത്തെ ടൂറും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. ഈ അടുത്ത് ഈ കല്ലാരി വങ്ങാട് ദരീഫത്തിന്റെ 15-ാം വാർഷികത്തിന്റെ ഒരു സ്മരണീകരിക്കുന്ന ആൾക്കുണ്ടെന്ന് എത്ര ആൾ ഈ തലശ്ശേരി ഭാഗത്തുള്ള എത്ര വിദ്യാഭ്യാസമുള്ള എത്രയോ ആളുകൾ ഈ പറഞ്ഞ ദൈവത്തിന്റെ അടുത്ത് ഉപ്പാപ്പാന്ന് പറഞ്ഞിട്ട് അയാളെടുത്ത് പോയിട്ട് ശരീരത്തെ സ്വീകരിച്ചിരിക്കാറ് ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഉപ്പാവാനം പറ്റിയിട്ട് പ്രശംസിച്ച് ശേഷം ഉപ്പാവാനാണ് വിളിക്കുന്നത്. ഉപ്പാവാനെടുത്ത് പോയതിനു ശേഷം എനിക്ക് മനസ്സിന് സുഖം കിട്ടിയത് ഉപ്പാവാനെടുത്ത് പോയിട്ട് അതിന്റെ പ്രശ്നങ്ങൾ തീർന്ന് അങ്ങനെ അങ്ങനെ അതൊക്കെ പ്രശംസിച്ചു മറ്റേ ഫോട്ടോ ചെയ്തിട്ട ഫോട്ടോ ഓക്കെ. ഈ യഥാർത്ഥത്തിൽ ആത്മശുദ്ധീകരണത്തിന്റെ വഴിയാണിത്, സ്വഭാവ സംസ്കരണത്തിന്റെ മാർഗമാണിത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരീരത്തുകാരെ ആളെ കൂട്ടുക. നിങ്ങളുടെ മനസ്സിൽ എല്ലാ കഥകളും കഴുകിക്കളഞ്ഞ് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശുദ്ധിയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറയും അങ്ങനെ പറഞ്ഞൂടാ, ഇന്നത്ര ശ്രമിക്കാറില്ല, അത് കുറച്ചൊരു ഇതൊക്കെ ബാക്കിയുണ്ട്. ആ അതാണ് അത് നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു മാർഗമുണ്ട്. അതെന്താണ്? അതാണ് ചെയ്യേണ്ടത്. അതെന്താ നിങ്ങളൊന്ന് പറഞ്ഞേരി? ഏയ് അതെങ്ങനെ പറഞ്ഞേരാനൊന്നും പറ്റില്ല. നിങ്ങൾ ചെയ്തിന്റെ അടുത്ത് നേരിട്ട് വരണം. ശേഖിന്റെ അടുത്ത് വന്നിട്ട് ശേഖനങ്ങൾ ശേഖായി സ്വീകരിച്ചിട്ട് ശേഖ് പറഞ്ഞു തരും. ഈ ശരീരത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞമായി അത് എഴുതിക്കാണിച്ചു തരാനോ പറഞ്ഞുതരാനോ ഒന്നും പറ്റൂല. അത് അനുഭവിച്ചറിയണം. അത് അങ്ങനത്തെ ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞു. ഓ അപ്പൊ എന്തോ കാര്യമായിട്ട് ഇന്നെങ്ങനെ കുറെ ഫലസഫകൾ കുറെ ഫിലോസഫികൾ അതിനെ സംബന്ധിച്ച് പറയും. മുമ്പ് ജീവിച്ചിരിക്കുന്ന ജീവിച്ച ആളുകൾ പറഞ്ഞു പറയുമ്പോ അവിടെ പോയാണ്ടല്ലോ നമ്മുടെ മനസ്സിന് എന്തോ ഇല്ലാത്ത അനുഭൂതി, നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയത് പോലെ മനസ്സിനൊരു വിഷമുണ്ടാവില്ല. എന്ത് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാവും. നമ്മുടെ മനസ്സ് ശുദ്ധിയായി നമുക്ക് ബോധ്യമാവും. ഇങ്ങനെയൊക്കെയുള്ള വലിയ നല്ലതൊക്കെയുള്ള വർത്തമാനം കേട്ടിട്ട് ആളുകൾ അതിൽ പോയി കൊടുത്ത് കാര്യപ്പെട്ടൊരു സംഗതിയാണ് വിചാരിച്ചത്. ആദ്യത്തെ പോകലിന്റെ മനസ്സ് ശുദ്ധീകരിക്കണം, സ്വഭാവം ശുദ്ധീകരിക്കണം. പക്ഷേ ഈ ശരീരത്തിലെ അവസാനം എത്തിപ്പെടുന്നത് ശുദ്ധ കുഫ്റിനും ശിർക്കിനുമാണ്. ശിർക്കിന്റെ ഏറ്റവും വലിയ ശിർക്കായ വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ സർക്കാരും സൃഷ്ടിയും ചേർന്ന് ഒന്നാണ്, രണ്ടല്ല എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ അദ്വൈതം. അതിന് ഇസ്ലാമിന്റെ കുപ്പായിട്ടാണത് വഹദത്തുൽ വുജൂദ്. അതാണ് ശേഖന്മാരുടെ ഉന്നത പദവി അനൽഹക്ക് പദവിയിലെത്തിയും ചെയ്ത് അനൽഹക്ക് എന്നെന്താ? ഞാൻ തന്നെയാകുന്നു സത്യസ്വരൂപനായ അമ്മ, ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന സ്വന്തമായിട്ട് ദൈവമായി മാറും എന്ന പ്രതീക്ഷ അങ്ങനെയാണ് അവരെ ചെയ്യുന്നത്, ആളുകളെ കൂട്ടുന്നത്. അപ്പൊ ഞാൻ അവസ്ഥയിൽ എത്തിയ ആളെ പിന്നെ പറഞ്ഞു നേരേക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം അവൻ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നിരന്തരമായ ക്ലാസുകൾ കൊടുത്തിട്ട്. മാത്രമല്ല ശൈത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന വിവിധ രീതികളിൽ ഏറ്റവും അപകടം പിടിച്ചൊരു വഴിയാണിത്. കാരണം ഞാനിപ്പോൾ ഭക്തി മാർഗത്തിലാണ്, ഞാനിപ്പോൾ സംസ്കരണം നേടിയ ആളാണ്, എനിക്കിപ്പോൾ യക്കീനുണ്ട് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഞാൻ നിൽക്കുമോ? എനിക്കൊരു തെറ്റുമില്ല, ഞാൻ ശരിയായ മാർഗത്തിലാണ്, അള്ളാഹുവിലേക്ക് എത്തുന്ന ശരിയായ മാർഗം എന്നാണ് അവർ അതിന് സംബന്ധിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് അവർക്കിന്റെ ചിന്ത പോലും നമുക്ക് സാധ്യല്ല. ഈ തലത്തിലായിരിക്കുന്ന വലിയ വിദ്യാഭ്യാസമുള്ള ഒരു ദരീക്ഷത്തിൽ പോയ ആളെ എന്റെ സുഹൃത്തുക്കൾ കൂട്ടിയിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും, അയാളൊന്നും സംസാരിക്കുന്നില്ല. എന്താ അവളൊന്നും സംസാരിക്കാൻ, നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. അതെന്താ പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ കുട്ടികൊണ്ട് വന്ന് നിങ്ങളെ വേണമെന്ന് ആയിക്കോട്ടെ ഞാൻ വന്ന് ഇന്നെന്താ പറഞ്ഞു ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞാൽ അയാൾ ബ്രെയിൻവാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾ മാറാൻ തരല്ല. ഇതേ അനുഭവം വേറെ ആളെ കൊണ്ടുവന്നിട്ടുണ്ടായി. അവരൊന്നും സംസാരിക്കില്ല. ഒരു കാര്യം ഉണ്ടാകാം, ഷെയ്ഖ് പറഞ്ഞതിനപ്പുറം പോയാൽ ഷെയ്ഖ് അറിയുന്നതാണ് അവർ വിശ്വസിക്കുന്നത്. പിന്നെ ഷെയ്ഖിന്റെ കുരുത്തക്കേടത്തിനാണ് അവർ വിശ്വസിക്കുന്നത്. തികച്ചും ഒരു എന്താ പറയുക, അള്ളാഹുവിന് പുറമെ ആളുകൾ മനുഷ്യനെ ദൈവമായി സ്വീകരിക്കുന്ന അവസ്ഥ. അപ്പൊ പറഞ്ഞതാണ് ഭക്തിയാണ് നമുക്ക് സുഹൃത്ത് വേണ്ടേ വിരക്തി വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോവുക. എന്നാൽ റസൂലും സഹാബത്തും ഇങ്ങനെ ഒരു തെറ്റിയത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു തെർപ്പിയത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഹുവല്ലദീ ബഅഥ മിനഹും യത്ലുഅലൈഹിം ആയാതിഹി, ആ ഉമ്മിയ്യീങ്ങളായ നിരക്ഷരായിരുന്ന അറബ് ജനതയിൽ അള്ളാഹു റസൂലിനെ അള്ളാഹു ഉപയോഗിച്ചു. എന്താ എന്താ ചെയ്ത് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓടിക്കൊടുക്കുകയും അള്ളാഹുവിന്റെ കിതാബും അതിന്റെ വ്യാഖ്യാനമായ ബിന്ദത്തും അവരെ പഠിക്കുകയും അതിലൂടെ അവരെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. അതാണ് അവരിതിനു മുമ്പ് വ്യക്തമായ വഴികളിലായിരുന്നു. നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള ആ സത്യത്തിന്റെ രൂപം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ ഉറപ്പിയായ ജീവനെ പോലെയായിരുന്നു. ശരീരത്തിലാകമാണെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ പൊതു മുസ്ലിം സമൂഹത്തിൽ ശരീരത്തിൽ പെടാത്തവരൊന്നും യഥാർത്ഥ ഇസ്ലാമികല്ല. യഥാർത്ഥ ഇസ്ലാമിൽ ചേരണമെങ്കിൽ മുറപ്പിയായ ഒരു ശരീരനെ കണ്ടെത്തണം. മുറപ്പിയെന്ന് പറഞ്ഞ ചെറുപ്പിയത്ത് നൽകി നിങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ശരീരം, ആ ശരീരനെ കണ്ടെത്തൽ വാജിബാണ്. ആ ശരീരത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ശരീരത്ത് എന്ന് പറഞ്ഞ മാർഗം എന്നാണ് അർത്ഥം, വഴി എന്നാണ് അർത്ഥം. ഏതാണ് ഇങ്ങനെ പറയുന്ന വഴി? ഒരു ശരീരത്തിനെ സ്വീകരിച്ച് ശരീരത്തിന്റെ മുരീദായി അയാളുടെ ആജ്ഞാനുവർത്തിയായി ജീവിക്കുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശരീരവും മുരീദും തമ്മിലുള്ള കരാറാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൽ എന്ന് പറയുന്നത്. ശരീരത്തിന് ശരീരത്ത് കൊടുക്കുന്നാണ്, മുരീദിന്റെ ശരീരത്ത് വാങ്ങുന്നാണ്. അങ്ങനെ ശരീരം മുരീദ് വ്യവസ്ഥയിലൂടെ അല്ലാതെ കുടുംബക്കാർ വരും പീരിയും മുരീദ് പീറ് വേണം, പീറില്ലാതെ എന്താവില്ല. ഒരാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ സാധ്യമല്ല, സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല. അപ്പൊ മറ്റുള്ളവർക്ക് ഇസ്ലാമിൽ നിന്നും പുറത്താണ്, മറ്റുള്ളവർക്കൊന്നും യഥാർത്ഥ ഇസ്ലാമിന്റെ വഴിയിലെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അവർ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇപ്പൊ ശേഖ് എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് അർത്ഥം. ഓർക്ക് ശേഖാണെന്ന് പറഞ്ഞത് ഇന്ന് പഠിപ്പിച്ച എന്റെ ഗുരുവാണ്, അല്ലെ? അത് കുഴപ്പമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. ഇന്നമാ ഖുഇസ്തു മുഅല്ലിമൻ, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സദസ്സിൽ സഹാബത്ത് കാണിച്ചിരുന്ന അദബുകൾ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നത് സംസാരിക്കുമായി, ശബ്ദം ഉയർത്തി സംസാരിക്കുമായിരുന്നില്ല. അവിടുത്തെ സദസ്സിൽ ഇരിക്കുമ്പോൾ അനാവശ്യമായ അലക്ഷ്യങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. അവരെ തലയിലൊക്കെ പക്ഷി വന്നിരുന്നത് പോലെ, പക്ഷി വന്നിരുന്നത് മാറാതിരിക്കാൻ വേണ്ടി ഇളക്കാതെ തലവെക്കുക, അങ്ങനത്തെ അതോടും വിനയത്തോടും കൂടിയായിരുന്നു അവർ റസൂലുള്ളാഹിയുടെ സദസ്സിൽ ഇരുന്നിരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. സഹാബത്ത് തമ്മിലുണ്ടായിരുന്ന ഈടുത്ത ബന്ധം റസൂലുള്ളാഹിയെ പോറലേൽക്കുന്നത് അവർക്ക് വിഷമമായിരുന്നു. ഉടനീയുദ്ധത്തിലൊക്കെ റസൂലുള്ളാഹിയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ അമ്പയിട്ടപ്പോ സ്വന്തം ശരീരം കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമ്പ് പോലും തറക്കാതിരിക്കണം. അങ്ങനെയുള്ള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു ശരീരമല്ല ഇത്. ഇവിടെ ശരീരം എന്ന് പറയുന്നത് കെസ്പും ഇൽഹാമും ഒക്കെയുള്ള ത്വരീകത്തിന്റെ സിൽസിലയിൽപ്പെട്ട വ്യക്തിയാകണം. അങ്ങനെയുള്ള ശൃംഖലയാണ് കണ്ടെത്തൽ വാജിബാണ് എന്ന് പറയുന്നത്. എന്താ ഗജ്ബും ഇൽഹാമുമൊക്കെ? ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നിക്കൽ എന്നർത്ഥം. അള്ളാഹു പലതുപോലെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിയാത്ത വെളിപ്പെടാത്ത പലരും ഇവർക്ക് അള്ളാഹു ഒഴിവാക്കി കൊടുക്കും. അതാണ് ഇൽമു മുകാശഫ എന്ന് പറയുന്നത്. അവരുടെ വാദം തന്നെ അതാണ്. പൊതു മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർക്കില്ലാത്ത ഇൽമ് ഞങ്ങൾക്കുണ്ട്, അത് ഇൽമിന്റെ ദുന്നിയാണ്. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഇൽമ് ഞങ്ങളുടെ ശേഷനുണ്ട്. ആയത്തുകൾക്കും ഹദീസുകൾക്കും ഒക്കെ അവർക്ക് വേറെ വ്യാഖ്യാനമാണ്. അങ്ങനെയുള്ള ശേഷനായിരിക്കണം, ഗജ്ബും വിധാമുമുള്ള ശേഷനായിരിക്കണം. ഹുസൈനി എന്ന് പറയുന്ന സൂഫി അതിനു ഹുസൈനിയായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ ഇപ്പൊ അതൊക്കെ മൂന്നോ നാലോ വാല്യങ്ങളായി ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഷിയായിസവും സൂഫിസവും തമ്മിൽ നല്ല ബന്ധമാണ്. സൂഫിസത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയായിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ കേരളത്തിൽ ചില ആളുകൾ കണ്ടെത്തിയ വഴിയെന്തായാലും സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്യാം. സൂഫിസത്തെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷിയായിസത്തിൽ എത്തിക്കൊള്ളും. ഈ വിശാലത്തെക്കൊണ്ടിരിക്കുന്ന നാല് വാല്യമായിട്ട് ഇവിടെ ഇറങ്ങി എന്ന് പറഞ്ഞ ഞങ്ങൾ ആലോചിച്ച് നോക്കും. അതിൽ പറയാണ് യജുഹാനൻ മുരീദിയൻ യഥാർത്ഥ വിഷയത്തിൽ നിർബന്ധമാണ് ശേഖനോട് അതോടെ നിൽക്കൽ. ഒരാൾക്ക് ശേഖില്ലെങ്കിൽ അയാൾ ഒരിക്കലും വിജയിക്കുന്നതല്ല. ഒരാൾക്ക് ശേഖില്ലെങ്കിൽ അയാൾ ഇമാം ജയിക്കാനായിരിക്കും. കണ്ടോ, ഇവിടെ പണ്ട് ജോലിച്ചാട്ടങ്ങൾ വന്ന കാലത്ത് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന അവിടുത്തെ ആകാശിക പണ്ഡിതന്മാര് അയാളെ കയ്യത്തി ചെയ്യാൻ വേണ്ടി ജനങ്ങളും ശരിക്കും എന്താ പറഞ്ഞത്, നൂറ് ശേഖായി സ്വീകരിക്കാത്തവന്റെ ശേഖ ചെയ്താനാണ്. എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈദരാബാദ് വന്ന് വിളിച്ചാൽ തങ്ങളുടെ പിന്നാലെ കുറെ ആളുകൾ പോയി. അങ്ങനെ പോയെന്ന് മാത്രമല്ല, അദ്ദേഹമാണ് പട്ടിക്കാട് ജാമ്യ എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ അവർക്ക് കൊടുത്തു. ജോലിക്കാരന്റെ ജന്മത്തിന്റെ ആളുകൾ കുറെ കഴിഞ്ഞപ്പം എന്തായി, ഓ ഈ തരീക്കത്ത് തേച്ച തരീക്കത്താണ്, സ്വീകരിച്ചവർക്ക് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് തരീക്കത്തുകളെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന യാഥാർത്ഥികന്മാർ പോലും പറയുന്നു ഇവിടെ കള്ളത്തരീക്കത്തുകാർ പറയരുത്. ഈ കള്ളത്തരീക്കത്തും ഒറിജിനൽ തരീക്കത്തും തമ്മിലെ വ്യത്യാസം അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടാൽ നല്ല രസാ. നിങ്ങൾ ഞങ്ങളെ തരീക്കത്ത് കള്ളത്തരീക്കത്താന്ന് പറയും, ഞങ്ങളെ തരീക്കത്ത് നിങ്ങളൊക്കെ ഉള്ളത് അത് നിങ്ങളെ ഇട്ടുണ്ട്, അതിനെ തള്ളാൻ നിങ്ങൾക്ക് കഴിയോ? ശരിക്കും പുലിവാലി പിടിച്ച പോലെയായി തരീക്കത്തിനെ കൊള്ളാനും വയ്യ തള്ളാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണുള്ളത്. കാതിലീയത്തിന്റെയും ജീലാനിയത്തിന്റെയും ഒക്കെ തരീക്കത്താണ് ഞങ്ങളുടെ എന്നാണ് അവർ വാദിക്കുന്നത്. അതിൽ നോക്കൂ, യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം പിൽക്കാലത്തുള്ളെടുത്തതാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ രക്ഷമതാദിത്തമയോ അവരുടെ സഹാബത്തോ നമ്മളെ പഠിപ്പിച്ചിട്ടേയില്ല. ഇസ്ലാം പഠിച്ച യഥാർത്ഥ മനുഷ്യനുള്ള ഏതൊരു പണ്ഡിതനോടും നമുക്ക് ചോദിക്കാം. നമുക്ക് ബോധ്യമുള്ള ആളാണ്, ദീന് കളം അറിയാത്ത ശരിയായ മനുഷ്യനുസരിച്ച് ദീന് മനസ്സിലാക്കുന്ന ആളാണ്, ദീന് സ്വീകരിക്കുന്നത് ശരിയായ പ്രോഗ്രസ്സാണ് എന്ന് മനസ്സിലാക്കി ആരോട് ചോദിക്കാം. ഇവിടെ താമസിച്ചു ഇവിടെ ചോദിക്കാം, അങ്ങ് കുറേക്കാലം ബോംബെ പോയി താമസിച്ച് അവർക്ക് യഥാർത്ഥ പട്ടിതരെ ആരോട് ചോദിക്കാം, പിന്നെ ദുബായി പോയി അവിടെ ചോദിക്കാം. അല്ലാതെ ഏതെങ്കിലും ഒരു ശേഖരം പ്രത്യേകം വെച്ചിട്ട് അയാളോട് മാത്രം ചോദിക്കുക, അയാൾക്ക് മാത്രം പഠിക്കാം, ഈ ഒരു സിസ്റ്റം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇത് അങ്ങനെയല്ല. ഒരു ശരീരത്തിന് വൈകിട്ട് ചെയ്തുകഴിഞ്ഞാൽ അയാളുടെ അടിമയായി മാറണമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ശേഷ മുരീദിന്റെ കൺകണ്ട ദൈവം എന്ന് നമ്മുടെ നാട്ടിൽ പറയില്ലേ, അതുപോലെയാണ്. മുരീദിന് വേണ്ടി സ്വാതന്ത്ര്യമല്ല, ശേഷന് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന മധ്യവർത്തിയാണ്, വസീലയാണ് ശേഷ് എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മൾ നബിമാരെ പറ്റി മനസ്സിലാക്കത്തില്ലേ, നബിമാരെ തെറ്റൊന്നും പറ്റാത്ത മഹസൂമികളാണ് അല്ലെ. ഇവരാണോ വിശ്വസിച്ച മഹസൂം എന്നുള്ള പദം വീട്ടിൽ മഹ്ഫൂസ് സംരക്ഷിക്കപ്പെട്ട ആളാണ്, തെറ്റ് സംഭവിക്കുന്നതിൽ നിന്നും അള്ളാഹു അവരെ പ്രത്യേകം സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് മഹസൂമിന്റെ അതേ പദവി തന്നെയാണ് അവർ കൊടുക്കുന്നത്. മുരീദിന്റെ ആദാബുകളെ പറ്റി പറയുന്നിടത്ത് അൽ മവാലിഫ് തർമദി എന്ന സൂഫി കിതാബിൽ പറയുന്നത് അന്യാലമാനീ ശേഖ് കഅബയെ പോലെയാണെന്ന് മനസ്സിലാക്കണം. യസ്തുലിയ ജനങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, കഴിവക്കാണോ അല്ല സുജൂദ് അള്ളാഹാണ്, അതുപോലെയാണ് ശേഖ്. അപ്പൊ ശേഖനെ കഅബ പോലെ കണ്ട് ശേഖന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർക്ക് ഇവിടെ കൊണ്ടോട്ടി തെരീക്കത്തും പൊന്നാടി തെരീക്കത്തും തമ്മിൽ 1920 തർക്കമുണ്ടായി. ടിപ്പു സുൽത്താന്റെ സഹായത്തോടുകൂടി ടിപ്പു ചെയ്യായിരുന്നു, ആ സിയാന്റെ സഹായത്തോടുകൂടി ബോംബെ കിടത്ത കല്യാണം എന്ന സ്ഥലത്തു നിന്ന് കൊണ്ടോട്ടിയിൽ ഒരു തങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചു മുഹമ്മദ് ഷാ തങ്ങളെന്ന അയാളുടെ പേര്. അയാളൊരു തെരീക്കം പ്രസ്ഥാപിച്ചു. ആ തെരീക്കത്തിന്റെ നിയമം എന്തായിരുന്നോ, മുരീദന്മാർ ശേഖിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. അപ്പൊ പൊന്നാനി കേന്ദ്രീകരിക്കുന്ന ഷാഫി മദ്ഹബിന്റെ അന്നത്തെ പണ്ഡിതന്മാരെ എതിർത്തു, ഇത് പാടില്ല, ഇത് ഹറാമാണ്, ചെറുക്കാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൊണ്ടോട്ടി തെരീക്കത്തുകാരും പൊന്നാനി തെരീക്കത്തുകാരും കൊണ്ടോട്ടി കയ്യുന്നില്ല, കൊണ്ടോട്ടി കൈ പൊന്നാനി കൈ ഇവർ തമ്മിലുള്ള കൈത്തർക്കം മഹത്തായ മാത്രം സാഹിത്യവാരം പുസ്തകത്തിൽ സി എൻ അഹമ്മദ് മൗലവിയും കെ കെ മഹിദുൽക്കരിയും അതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അമ്മ തമ്മിൽ കുഫ്റിന്റെ ഫത്ത് ഇറക്കി, കൊണ്ടോട്ടിക്കാരും പ്രേക്ഷകരാണ് സിയാക്കളാണ്, അവരെ പിന്തുടരാൻ പാടില്ല, നമ്മൾ അഹദ് സുന്നത്താണ്, അവരത് തിന്നാൻ പാടില്ല, അവരെ കുട്ടികളെ കല്യാണം കഴിക്കാൻ പാടില്ല, അവരോട് തരാൻ പറയാൻ പാടില്ല, അവർ ഇസ്ലാം ഒന്ന് പുറത്താണ് എന്ന് പൊന്നാനിക്കാരെ ബസ് വരക്കി, ഇവരങ്ങട്ടും ബസ് വരക്കി. അതൊക്കെ ഇന്നും തെളിവായി ചിന്തിക്കണം. അപ്പൊ ആ രൂപത്തിൽ സുരത്തിന്റെ മുമ്പിൽ സുരൂത് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മാത്രല്ല ഒന്നാമത്തെ ചർത്തൻ എന്തായോ അഞ്ചാമുള്ള പറയാണ് ശരിക്ക് എന്തൊന്ന് നിർദ്ദേശിച്ചാലും അക്കാര്യത്തിൽ ശേഖനെ എതിർക്കാൻ പാടില്ല. എത്രത്തോളം എന്ന് വിചാരിച്ചാൽ ഹരിത്ത ഹറാമാണ് ശേഖരത്തെ ചെയ്യുന്നത്. വ്യഭിചാരിക്കുന്നത് കണ്ടു, മദ്യപിക്കുന്നത് കണ്ടു, എന്ത് കണ്ടാലും എതിർക്കാൻ പാടില്ല. മുഹമ്മദ് അമീർ കുർദി തൻവീറു കുതുബ് എന്ന സൂഫി കിതാബിൽ പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും തടസ്സവാദം പറയാൻ പാടില്ല. മനസ്സാണ് വാഹിറൻ ഹറാമൻ, പ്രത്യക്ഷത്തിൽ അത് ഹറാമാണെങ്കിലും എന്തുകൊണ്ട് ചോദിച്ചാൽ അയാൾ ഒരിക്കൽ വിരോധത്തിൽ വിജയിക്കൂല. കല്ല് കുടിക്കുന്നതല്ലാലും നമ്മക്കത് കള്ളാണെങ്കിലും ചെയ്യുന്നത് തേനാണ് ചെയ്യുന്നത് പാലാണ് എന്ന് വിശ്വസിക്കണം. അത്രമാത്രം അടിമയായി മാറണം എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രല്ല റജാരിയുടെ നെയ്യ നമ്മുടെ നാട്ടിൽ ആദിനാപ്രിസ്റ്റാലിന് പുറത്തേക്ക് വെട്ടി ചെയ്തിട്ടുണ്ടോ? യഹ്യാവിന്റെ മുന്നിൽ 40 വാല്യം കൽച്ചേ ഫാത്തിമാലിൽ അതെന്താ പഴയ കറിയോ തനിച്ച സൂഫിസത്തിൽ മുക്കിപ്പൊരിച്ച ഉണ്ടാവാം യഹ്യാവിന്റെ റസാലിയുടെ. അതിനാലെ തനിച്ച പിന്നെ സൂഫിയാണ് റസാലി എന്ന് പറയുന്നത്. റസാലി പോയി 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 സത്യാന്വേഷണം നടത്തി നടത്തി അവസാനം മറ്റേ സൂഫിസത്തിലാക്കിപ്പെട്ടത് അദ്ദേഹം അറിയാൻ മഹമാരാചാരുട്ടിച്ചു ഈ തൃതീയത്തിന്റെ മാർഗത്തിൽ എന്തെന്ന് നിർദ്ദേശിച്ചാലും അതിനെ കണ്ണടച്ച് അനുകരിച്ചോണം. വലിയത കഥാവും തന്റെ അഭിപ്രായത്തെ ഒഴിവാക്കണം. സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. പഴിഞ്ഞ കഥയെ കുറിച്ച് അൻപൗലവു തന്റെ കുറിച്ചിട്ടായ ദേശത്തിന്റെ അബദ്ധമാണ് തനിക്ക് ഏറ്റവും ഉപകാരം. ഭിൻസവാദി ജീവിതത്തിൽ തന്റെ ശരിയേക്കാളും ശേഖന്റെ തെറ്റാണ് തനിക്ക് ഏറ്റവും ഉപകാരം ഉപകാരപ്പെടുക എന്ന് മനസ്സിലാക്കി ശേഖരൊന്നും എതിർക്കാൻ പാടില്ല. റസാലി പറയുന്നത് ഇപ്പൊ കണ്ണ് കാണാത്ത ഒരാള് നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഴക്കരികിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ കണ്ണ് കാണുന്ന ഒരാൾ മോനെ ഒന്ന് കൈ പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചു. അതിന്റെ മേലെ കൂടി ചെറിയ വണ്ണം കുറഞ്ഞ പാലത്തുകൊണ്ടിനെ പോകുകയാണെങ്കിൽ വിചാരിച്ചത് അതിന്റെ കരയെ കൂടി ഇങ്ങനെ പോവാണെങ്കിലോ അപ്പൊ അയാളെ മുറുക്കി പിടിക്കണം. ഒന്നും കേൾക്കാൻ പാടില്ല. ഒരു മൃഗത്തെ പോലെ കണ്ണടച്ചിട്ട് തുടങ്ങണം. ഇതുപോലെയായിരിക്കണം എന്നാണ് ഒന്നുകൂടി പറഞ്ഞു കെട്ടോളികള്. അരി വെപ്പായ എന്ന് പറയുന്ന ഒരു സൂത്തി എഴുതാണ് അൽവാനെ പറയാണ് അത് വീണ്ടും സ്വാധിക്കുമായിട്ട് തന്റെ ശരീരത്തിനോട് സത്യസന്ധതയുള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ കൽ മയ്യത്തി ഇന്ന മുഖത്തിരി മയ്യത്ത് കുളിപ്പിക്കുന്ന ഗ്രൗണ്ടിലെ മയ്യത്ത് പോലെയാണ്. മയ്യത്തൊഴിപ്പിക്കുന്ന മയ്യത്തും അല്ല ഗ്രൗണ്ടിലുണ്ട്. കുളിപ്പിക്കുന്നവർ മത്സ്യത്താ മയ്യ നടക്കും, കൗച്ചിട്ടാ കൗ നടക്കും, അല്ലെ തല കൊണ്ടിട്ടാണ് ഒട്ടീന്ന് നോക്കും. ഇതുപോലെ ആയിരിക്കണം ആരിൽ ശേഖന്റെ മുമ്പിൽ മുരീത് മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല. വല ഗാംഭീര്യം കാരണം മിണ്ടാൻ കഴിയൂലെന്നാണ്. ആ ഗാംഭീര്യമുള്ള മുഖത്ത് നോക്കിയാൽ മുരീത് മിണ്ടാകെ നാവർണിക്കും. വളരെ ചോദിക്കാത്ത അദ്ദേഹത്തിന് പ്രവേശിക്കാൻ പാടില്ല. ഇറങ്ങി അവർ കയറി ഇന്നാലും വളരെ ശേഖ പറയാതെ പോകാൻ പാടില്ല. വളരെ ദുഃഖം മറ്റാരോട് ഇടപെടാൻ പാടില്ല. ില്ലെങ്കിലും എന്ത് ഇൽമുമായിട്ട് ജോലി ഏർപ്പെടണമെങ്കിലും ശേഖന്റെ പെർമിഷൻ വേണം. അപ്പൊ മനുഷ്യരായ വേണം ഒരു പള്ളിയിൽ കുറാൻ നടക്കാൻ പറഞ്ഞ ഇതിന് കുറാൻ തുടരാൻ പാടില്ല. ഇത് ആലോചിച്ച് നോക്കും ഇങ്ങനത്തെ അവസ്ഥ ഗ്രാമിലുണ്ടോ? ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയായിട്ട് പറയാണ്. ഈ ശേഖന ഉൾപ്പെടിച്ചാൽ ഈ ശേഖരം ഈ ലോകത്തും പരലോകത്തും തന്നെ രക്ഷിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് മുഴുവനായും ഏൽപ്പിച്ചു കൊടുക്കണം എന്നാ പറയുന്നത്. ഒന്നുണ്ടാൻ പാടില്ല. കൊലന്റെ ആധാരം അതുപോലെ ഞങ്ങൾക്ക് എന്തൊക്കെ സ്വത്ത് അതൊക്കെ ശേഖരം ഏൽപ്പിച്ചു കൊടുക്കണം. ഹൈദരാബാദ് പോയി നോക്കിയ കാരണം ഉച്ചക്കാരെ നല്ലോണം തടിച്ചു കൊടുത്തല്ലോ. കാരണം കേരളക്കാരായ സ്വാധീനം കൊണ്ടുവരും കൊടുക്കുകയാണ് ഓരോന്ന് വരന്റെ ആധാരം. നിങ്ങൾ ഭാര്യയെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതും വരക്കാൻ പാടില്ല. അത്രമാത്രം ശേഖന് മുരീദും തമ്മിലുള്ള ബന്ധങ്ങളെയായിരിക്കണം. മാത്രല്ല ശേഖ് മരിച്ചാൽ ശേഖന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ പാടില്ല. അയാൾ അവളിലേക്ക് മനസ്സ് പോകാൻ പോലും പാടില്ല. അല്ലാതെ ഗൗജസം തന്ന കഥാശേഖം ശേഖ് ഒരു പെണ്ണിനെ തനാത്ത് കഴിയാൻ അയിന് കേട്ടാൻ പാടില്ല. ഔ മഹാനഹ. മാത്രല്ല ചെല്ലുമ്പോൾ നിങ്ങളുടെ മനോമുഗ്രത്തിലും രണ്ട് കണ്ണുകൾക്കിടയിലും ശേഖിന്റെ രൂപം നിങ്ങൾ ഉണ്ടായിരിക്കണം. അത് ദിക്റിന്റെ ഉസൂലിൽപ്പെട്ടതാണ്. ചില ആളുകൾ ശേഖിന്റെ ഫോട്ടോ വെക്കുമ്പോ ശേഖിന്റെ ഫോട്ടോ അങ്ങനെ മുമ്പിൽ വെച്ചിട്ടാണ് ദിക്റ് ചെയ്യുന്നത്. കാരണം മനോമുഗ്രത്തിൽ ശേഖ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എവിടെ പോയാലും ശേഖ് അറിയും. അപ്പൊ നമ്മള് എഹ്സാൻ എന്താണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റസൂലിനോട് ചോദിച്ചല്ലോ. റസൂൽ പറഞ്ഞു അള്ളാഹു തറ അള്ളാഹുവിനെ കണ്ണിൽ കാണുന്നത് പോലെ നീ അള്ളാഹ്ലാണ് സ്വന്തം സ്വന്തം നീ അള്ളാഹെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു പദവി എഹ്സാനിന്റെ പദവി നമ്മൾ ആയിട്ടാ വകുത്തെടുക്കുന്നത് അള്ളാഹുസ്ഥാനക്കാണ്. സംശയമല്ല ആ പദവിയാണ് ശൈലന് ഇവർ വകവച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു മുസ്ലിമിന് പറ്റിയ കാര്യമാണോ? നബിസല്ലാഹുഅലൈഹിവസല്ലമയുടേക്കാൾ വലിയ ശൈഖുണ്ടോ? നബിസല്ലാഹുഅലൈഹിവസല്ലം സഹാബത്ത് പലതും ചോദിച്ചിട്ടില്ലേ? പെലേ ഈ ആ തന്തി എഴുതി കഴിഞ്ഞപ്പോ അല്ലേ മക്കത്ത് നാരത്തിനും മദീനത്തേക്ക് വന്നാൽ അവരെ തിരിച്ച് മക്കത്തേക്ക് അയക്കണം. എന്നാൽ മദീനത്താരെങ്കിലും മക്കത്തേക്ക് വന്നാലോ അവരെ തിരിച്ചയക്കാൻ പാടില്ല, അവരെ മക്കത്തിനെ പിടിച്ചു നിർത്തണം. എവരെല്ലാം ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത്? നബിയെ, നമ്മൾ ഹക്കിലല്ലേ? എന്ത് കരാറാണിത്? എന്തായില്ലേ? അപ്പൊ മദീനത്ത് ഇസ്ലാമെന്ന് പുറത്തടിക്കോ? സ്വാഭാവികമാണ്. ഉമർ ഖത്താബിനെ ഇത് ബോധ്യപ്പെട്ടില്ല. അദ്ദേഹം ചോദിച്ചു, മുനാഫിക്ക് നേതാവിന് മഞ്ഞക്കിട്ട വസ്ത്രം പിടിച്ച് വലിച്ചു, ഇവൻ ഇന്നലെ ചെയ്താൽ, ഇവൻ ഇന്നലെ ചെയ്താൽ ഒരു വണ്ടി ഞങ്ങൾ ഉച്ചിരിക്കണമെങ്കിൽ എന്ന് ചോദിച്ചു. ആരെ? ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അതൊക്കെ സഹായകരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബോധ്യം വരാത്ത കാര്യങ്ങൾ ചേട്ടനോട് ചോദിക്കുന്നത്, അതോടുകൂടി ചോദിക്കുന്നത് ഇസ്ലാമിൽ ധരിക്കുന്ന കാര്യമല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപന പ്രസംഗമെന്താ? ഇന്ത്യയെക്കാൾ ഒട്ടി ഭാര്യക്കും പറഞ്ഞു കൈവരിക്കും. ഞാനിതാ നിങ്ങളുടെ ഭരണഭാരം ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളിൽ ഉത്തമനല്ല. അതേപോലെ അബ്ബാഹിന്റെ റസൂല് ഞാൻ അനുസരിക്കുന്നിടത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കണം. വൈനാട്ടേക്കും ഞാൻ അമ്മാക്കുറത്തിന് എതിർ ചെയ്താൽ എന്നാണ് ജയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. ഇതാണ് റസൂല് കഴിക്കാത്തിന്റെ ഒന്നാമത്തെ വ്യത്യാസം. അത് പ്രസംഗിക്കാറുള്ള അദ്ദേഹം പറഞ്ഞ വാചിക. ഇത് സൂഫി തരീഖത്തിലെ ദീപം എവിടെ കിടക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കും. ഉപരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാനാണ്. അപ്പൊ ഞാൻ എണീറ്റിന്റെ നിങ്ങളെ പ്രസംഗം നിർത്തു. നിങ്ങളിവിടെ വിതരണം ചെയ്ത ഓരോരുത്തർക്കും ശീലം കൊടുത്തല്ലോ കുപ്പായം ഉണ്ടാക്കാൻ വേണ്ടി. നിങ്ങൾ ഇത്രയും വലിയ കുപ്പായം ഞങ്ങൾക്കൊക്കെ തന്നതുപോലെ പീസാണ് നിങ്ങളുടെ അടുത്തേക്ക്. ഇത്രയും വലിയ കുപ്പായം കഴിക്കാൻ കഴിയില്ല. അവിടെ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ മതിയാണ്. ഇരിക്കട അവിടെ നിന്റെ ഭരണാണ്, പിടിച്ച് പുറത്താക്കുവാനെ എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? മോനെ അബ്ദുള്ള മറുപടി പറഞ്ഞെടുക്ക്. അബ്ദാജി നമ്മൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയ പീസും കൂടി ഞാൻ ഉപ്പാക്ക് കൊടുത്താണ്, അതുകൊണ്ട് ഇപ്പൊ വലിയ കുപ്പായം. ആ നന്നെ പ്രസംഗിക്കോളി. കേട്ടോ, അതാ അത്രയും സ്വാതന്ത്ര്യം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതതുകൾ പാലിച്ചുകൊണ്ട് ഖലീഫയോട് പോലും കാര്യങ്ങൾ ചോദിക്കാനുള്ള അവസരം. എന്നാൽ അതൊന്നും പാടില്ല ജീവിതത്തിന്റെ മുമ്പിൽ നിന്നാ പറയുന്നത്. ഇന്നമാക്കാണ് കൗലൽ മുഅ്മിനീന കൗലൽ മുഅ്മിനീന ഇല്ലാതൂ ഇലന്താജു വറസൂലിഹി ഗസ്മ ബൈനഹു അയ് യഖൂലു സമിഅനാ വഅതഅനാ വഉലാഇക ഹുമുൽ മുഫ്ലിഹൂൻ. മുഅ്മിനീങ്ങളുടെ വാക്ക് ഇത് മാത്രമായിരിക്കണം. അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ട റസൂലവർക്കിടയിൽ വിധി പറയാൻ വേണ്ടി വിളിച്ചാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇത് പറയുന്ന ചെമിനാവാറ്റനാന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ വാക്കിന് മാത്രമാണ്. നിങ്ങൾ അലച്ചു നോക്കുന്നു ചോദിക്കാൻ പാടില്ല. റസൂൽ പറഞ്ഞാൽ അതങ്ങനെ തന്നെ അനുസരിക്കണം. പക്ഷെ എന്തും ബോധ്യം വരാത്ത കാര്യങ്ങൾ, മനസ്സിലാവാത്ത കാര്യങ്ങൾ ചെയ്ത് ചോദിച്ചിരുന്നു. ചെയ്ത റസൂലിനോട് സഹായത്തിൽ ചോദിച്ചിരുന്നു. എന്നാൽ ഇവരെ ചെയ്യുന്നതിനെ പറ്റി വരുന്ന രാഗം എന്തായാലും അദ്ദേഹത്തിന് ഈ ശരീരത്ത് ബാധകേണ്ടതാണ്. സൂഫികളെ ബാധകതാണ്. സൂഫികം എന്ന് പറയുന്നത് ശരീരത്തിനപ്പുറത്തേക്ക് കിടക്കുക. ശരീരം കണ്ണു കുടിക്കുമ്പോൾ ചോദിക്കാൻ പാടില്ല മുമ്പേക്ക് ശരീരത്ത് ബാധകമില്ല. മുമ്പ് ശരീരത്തിന്റെ മർത്തവ വിട്ടിട്ട് ഹഖീഖത്തിലെത്തിയിരിക്കുന്നു. അപ്പൊ ഈ തരത്തിലുള്ള കുഫറിനെക്കാണ് ശരീരത്തുകാർ ആളെ കൊണ്ടുപോകുന്നത്. ഓപ്പം ഓപ്പം ശരീരത്തിന്റെ ആളാ. എന്താ ഓന്റെ തൊപ്പിയോ എന്റെ കുപ്പായോ ഓന്റെ ചേരും പാട് ഭയങ്കരമാണ്, ഭയങ്കര വിദഗ്ധ ജീവിതാണിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കൊണ്ടുപോവാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെയുള്ള ചെളികളൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇത് തനിച്ച കുഫറിലേക്കും തനിച്ച ശിർക്കിലേക്കുമാണ് പോകുന്നത്. അള്ളാഹുവിന്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ ആണ് കൊണ്ടുപോകുന്നത്. അവരുടെ ഭക്തിയാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ ഭക്തിയല്ല. ഭക്തിയുടെ ഒന്നാമത്തേത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് ഒന്നാമത്തേത് ചെറുക്കനെ ഒഴിവാക്കലാണ്, കുഫ്റിനെ ഒഴിവാക്കലാണ്. എന്നാൽ അതെല്ലാം തൗഹീദായിട്ടാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും യഥാർത്ഥ ആത്മീയത എന്താണ് എന്ന് മനസ്സിലാക്കണം. റസൂലും സഹാബത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ആത്മീയ ധരണി നമുക്ക് ആവശ്യമില്ല. ആ ആത്മീയ ധരണിയാണ് അത് നമ്മൾ പഠിക്കേണ്ടത്. ഹദീസുകളിലൂടെ സഹാബത്തിന്റെയും ആ മാർഗത്തിന്റെ അഹദുസുന്നത്തിന്റെയും ഉലമാക്കളുടെ ആസാറുകളിലൂടെയാണ് നമ്മളത് പഠിക്കേണ്ടത്. അതിനുവേണ്ടി നാം പരിശ്രമിക്കുക. ഏതെങ്കിലും ശേഷിന്റെ വാരും പിടിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ആരും കരുതേണ്ടതില്ല. നമ്മളുടെ യഥാർത്ഥ തീരുമാനം അവരും സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ആഹ്വാനിക്കുന്നത് ഉറപ്പിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചിരിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വഹ്ദത്തുൽ വുജൂദ് അഥവാ അദ്വൈതവാദം. അദ്വൈതം എന്ന ദ്വൈതം എന്ന രണ്ടുണ്ട്. അദ്വൈതം രണ്ടില്ല, കർത്താവ് രണ്ടില്ല എന്ന വാദം, അതാണ് സൂഫികളുടെ അവസാനത്തെ വാദമായിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോ
നമ്മുടെ നാട്ടിൽ ഇബ്നു അറബി വായിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് സൂഫി അക്കാദമി കോഴിക്കോട് തന്നെ പഴയ നോട്ടീസുകൾ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ഷിയാ ചിന്താഗതിയുള്ളവരും സൂഫികളും കൂടിയിട്ട് അവിടെ അനേക പരിപാടികൾ നടത്താറ്. ഇബ്നു അറബി ആരാണെന്നതിൽ നിങ്ങൾക്ക് ഇബ്നു അറബി കാഫിറാണെന്ന് മുസ്ലിം ലോകം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും ഏഴാം നൂറ്റാണ്ടിൽ മരിച്ചു പോയ ഇബ്നു അറബിയാണ് സൂഫിസത്തെ ജനകീയവൽക്കരിച്ചതും സൂഫിസത്തിന്റെ കഴുത്ത വാദങ്ങൾക്കൊക്കെ തെളിവുണ്ടാക്കാൻ ശ്രമിച്ച ആളുമാണ്. അയാളുടെ ഫുതുഹാത്തുൽ മക്കിയ, ഖുസൂസുൽ ഹികം പോലെ കിതാബുകളൊക്കെ തനിച്ച കുഫ്റും ശിർക്കുമാണ് പ്രചരിപ്പിക്കുന്നത്. ബുർഹാനുദ്ദീൻ അൽ-ജിഹാനി എന്ന് പറയുന്ന ഒരു ജാമിഈ പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, തംബീഹുൽ ഖബീഹ് ഇലാ തക്ഫീരി ഇബ്നു അറബി, ഇബ്നു അറബി കാഫിറാണെന്ന വിവരമില്ലാത്തവരെ ഉണർത്തുന്ന പുസ്തകം. ഇത് സൗദി അറേബ്യയിലെ ഔഖാഫ് മസ്റ അസ്സഖഫ് സൂഫിസത്തിന്റെ പതനം എന്ന പേര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രമേയം എന്താ? നിങ്ങൾ 40 ആ കാലഘട്ടത്തിലെ ഉലമാക്കളുടെ ഫത്വയാണ് ഇബ്നു അറബി എന്ന മനുഷ്യൻ ചുറ്റ കാഫിറാണ്, അയാൾ വിശ്വസിച്ചു പോകരുതെന്ന് ആ കാലഘട്ടത്തിലെ ഉലമാക്കളിൽ 40 എഴുതിയതാണ് ആ പുസ്തകത്തിന്റെ പ്രമേയം. നോക്കൂ, നിങ്ങൾ എന്നിട്ട് ഇവിടെ കേരളത്തിൽ ഇബ്നു അറബി വായിക്കപ്പെടുന്നു, ഇബ്നു അറബി അൽഖാദ് മഗ്രിബ് വിശദീകരിക്കപ്പെടുന്നു, കുഫ്റിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവാണ്. പേരെന്താ? സൂഫിസം. നമ്മുടെ നാട്ടിലെ സൂഫിയോ കുഫ്റ് സൂഫിയാണെന്ന് പറഞ്ഞാൽ ആദരണീയമായൊരു നാമമായിട്ടാണ് പല ആളുകളും നിൽക്കുന്നത്. മൂപ്പരുടെ മുഖം കണ്ട സൂഫിത്വം സ്ഫുരിക്കുന്ന ഒരു മുഖമാണ്. ചില യോഗങ്ങൾക്കൊക്കെ സൂഫി വെള്ളിയന്മാരും സാദാത്തുകളും പങ്കെടുക്കുന്നു. സാദാത്തുകളൊക്കെ തങ്ങന്മാര് സൂഫിയയിൽ നിന്നുള്ള ബിജെപിയാണ്. തീർച്ചയായില്ലേ? സൂഫിയിൽ പരിപാടി പോയി പോയിട്ട് ഒരു കുപ്പായത്തിലും ഒരു 3-4 കുപ്പായം, പിന്നെ ഒരു പച്ചത്തണി കെട്ടും, പിന്നെ കുറെ മാലകൾ കഴുത്തിലും, പിന്നെ കുറെ കയർ കഴിയുമ്പോഴും ഒക്കെ പാടായിട്ട് ഇങ്ങനെ പോണ ആളായിരിക്കും. നിത്യക്കാത്തത് കണ്ടാലും ചോദിക്കാൻ പാടില്ല അല്ലേ? ഇതൊക്കെ നല്ല വൃത്തിയുള്ള വിവരമുള്ള ആളുകൾ അതിന് പോയി കൊടുത്തത്. എന്റെ അടുത്ത് കൊണ്ടുവന്ന 2 ആളുകൾ, ഒരാൾ എഞ്ചിനീയർ, ഒരാൾ പിന്നെ എഞ്ചിനീയർക്കാൾ വലിയ ഡിഗ്രി ഉള്ള ആളുകളാണ്. ഇത്തരം ആളുകളായിരിക്കും പോയി പെടുന്നത്. ദീനൊന്നും പഠിച്ചിട്ടുണ്ടാവുള്ളൂ, ഒരു ആത്മീയത വേണം. അപ്പൊ ദീൻ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം കെണികളിൽ നമ്മൾ പോയി പെടും. ഇതൊക്കറിയോ, അബ്ബാസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പൊതു മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസമല്ല ശരീരത്തിലാക്കുന്നത്. അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഒരു സൂഫിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിൽ ജനിക്കലാണ്. അവരെ മാത്രം തന്നെ യഥാർത്ഥ ഇമാൻ സൂഫികളുടേത് മാത്രമാണ്. ഇവിടുത്തെ ആർക്കും തൗഹീദില്ല. സൂഫികളുടെ തൗഹീദ് എന്താ? നിങ്ങൾ ഒന്നാകൽ, വഹല, ഏകീകരിച്ചു. നമ്മളതിന് പറയുന്ന ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിൽ മാത്രം ഏകീകരിക്കൽ, അതാ തൗഹീദ്. ഇവരല്ല, ഇവര് പറഞ്ഞ സൃഷ്ടാവും സൃഷ്ടിയും ഒന്നാകൽ, ഇത്തിഹാദ്, അതാണ് ഇവരുടെ തൗഹീദ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താർത്ഥം? അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഇതൊക്കെ ലോക്കൽ അർത്ഥം, സാധാരണക്കാരർത്ഥം. നിങ്ങൾ തരീക്കത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അർത്ഥം മാറി. പിന്നെന്താ? ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ലക്ഷ്യമാക്കപ്പെടുന്നവരില്ല. രണ്ടാം തരക്കാർ കുറച്ചുകൂടി നിങ്ങൾ സൂക്ഷിച്ചത് കുറെ പോയി ചെയ്തിട്ട് നിൽക്കുന്നതല്ലാതെ കൂടി 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 വന്നാൽ പിന്നെ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒന്നും ഇല്ല, ഉള്ളത് അള്ളാഹു മാത്രം, മറ്റതെല്ലാം മിഥ്യ. അപ്പൊ ഈ കാണുന്നതൊക്കെ ഈ പള്ളി, ഈ മരം, ഈ മൈക്കിൽ, ഇതെല്ലാം മിഥ്യയാണ്. അങ്ങനെ ഉള്ളത് അള്ളാഹു മാത്രം. എന്താ പിന്നെ തോന്നും? എല്ലാ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ പിന്നെ എന്ത് പ്രകടനസ്ഥാനങ്ങൾ, അങ്ങനെ അവർ പറയാ പ്രകടനസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഏതിനെ ആരാധിച്ചാലും യഥാർത്ഥത്തിൽ ആരെയാണ് ആരാധിക്കുന്നത്? അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു വന്നേക്കാണ്. ഇബ്നുൽ ഫാദിൽ, മൻസൂർ ഹല്ലാജ്, ഹല്ലാജിനൊക്കെ പ്രശംസിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. ആരാ ഹല്ലാജ് എന്നറിയോ? ഹല്ലാജിനെ ഇസ്ലാമിക ഗവൺമെന്റ് അന്നത്തെ മാലിക്കി ശരിയത്ത് മാലിക്കി മദ്ഹബിലെ ശരിയത്ത് കോടതി ബഗ്ദാദിൽ പുരത്തിൽ തറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് അവരാ ആ കോടതിയിലെ മുഴുവൻ ജഡ്ജിമാരും ഏകകണ്ഠമായ തീരുമാനമാണ്. ഇത് കാലേ ഇയാദിന്റെ അക്സിഫ എന്ന ഗ്രന്ഥത്തിലുള്ളതാണ്.
ആ ബഗ്ദാദിൽ ഭരണം നടത്തിയിരുന്ന മുസ്തഫയില്ല എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ മാലിക്കി മതഭവനുസരിച്ചുള്ള ചെടികെട്ട് കോടതിയും അവിടുത്തെ സുപ്രീം ജഡ്ജി അബൂബക്കർമാലിക്കും എല്ലാവരും ഏകോപിച്ചു അല്ലാദിനെ കൊല്ലണം. സുരിച്ചിൽ തനത്ത് പരസ്യമായിട്ട് കൊല്ലണം. എന്താ കാരണം? അയാൾ ഞാൻ ദൈവമാണെന്ന് വാദിച്ചു, മാത്രമല്ല എന്നിൽ അള്ളാഹു ഇറങ്ങിയിട്ടുണ്ടെന്ന് വാദിച്ചു, ഞാൻ തന്നെയാകുന്നു അള്ളാഹു എന്ന് വാദിച്ചു. പ്രത്യക്ഷത്തിൽ അയാൾ ശരീരത്തെ മുഴുകപ്പൊടിക്കുകയും ചെയ്തിരുന്നു, അയാളുടെ തൗബ സ്വീകരിച്ചില്ല. നമ്മളെ നാട്ടിൽ മുഹയ്യിദ്ദീൻമാരെ പറയുന്ന അല്ലാതെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോഴേ അവർക്കായി പിടിപ്പൻ ഞാനെന്നോ പറയും, അല്ലാതെ കൊല്ലുന്നത് ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ കൈ പിടിക്കുമായിക്കോളും മുഹയ്യിദ്ദീൻ ശേഖ് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ പേര് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് ചെയ്യുകയും. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അത് ശരിയായ അവതാരവാദമാണ്. ലാഹൂത്ത് എന്ന ദൈവപ്രകൃതി നാസൂത്ത് എന്ന മനുഷ്യപ്രകൃതിയിൽ അവതരിച്ചു. അസ്സവാസി എന്ന കൃതിയിൽ ഹല്ലാജ് പറയുന്ന അനവൻ അഹുവ വമൻ അഹുവ അല നഹനു ഉഹാനി ഹലജ്ന ബദല വൈദാ അബസർത്തനി അബസർത്ത വൈദാ അബസർത്തഹു അബസർത്തന. കേട്ടോ, ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നുവോ അത് ഞാൻ തന്നെയാണ്, എന്നെ ആരിഷ്ടപ്പെടുന്നു അവരും ഞാൻ തന്നെയാണ്. ഞങ്ങൾ രണ്ടും രണ്ടാത്മാവാണ്, പക്ഷെ ഒരു ശരീരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്നെ കണ്ടാൽ അവരെ കണ്ടു, അള്ളാരെ കണ്ടു, അള്ളാരെ കണ്ടാൽ ഞങ്ങൾ എന്നാളെയും കണ്ടു. എങ്ങനെയുണ്ട്? ഇതൊക്കെ അവിടെ പ്രചരിക്കുകയാണ്. ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഒരാളുണ്ടായി, ഈ ഇബ്നു അറബിയുള്ള അതേ വഹദത്തുൽ വുജൂദ് പ്രചരിപ്പിച്ചാലാണ്. September 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം അമേരിക്കയിലും മറ്റൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള വിചാരണ പുസ്തകത്തിനാണ് ജലാലുദ്ദീൻ റൂമിയുടെ. ഇവിടെ ഇപ്പോൾ 100 മദ്നബി മദ്നബിയുടെ കവിതകളാണ്. ജലാലുദ്ദീൻ റൂമിയുടെ കവിതകളാണ് അശ്ലീലവും കുഫറും മുഴുവൻ കുത്തി നിറച്ചതാണ്. അപ്പൊ പാശ്ചാത്യക്ക് ഇഷ്ടമുള്ള ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ സൂഫിസത്വം അവരെല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സൂഫിസത്വം അല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി അല്ലേ? ഈ ആളുത്യ സൂഫി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പോയിട്ട് മണിക്കൂറുകൾ ചെലവഴിച്ചു. എന്താ കാരണം? സൂഫികളെ അവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാ പറയുന്നത്. ലോക സൂഫി സമ്മേളനം ചെച്ചിനിയെ, ആരാ ചെച്ചിനിയിലെ ആള്? ഭരണാധികാരി. കേട്ട അത്ഭുതപ്പെട്ടു പോയി നമ്മൾ. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് സുഹൃത്തുക്കളെ പോയിക്കൊണ്ടിരിക്കുന്നത്. സൂഫി ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥ ഇസ്ലാമല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം ഇത് വികരമായ ഇസ്ലാമാണ്, ഇതിനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന്. അതുകൊണ്ട് സൂഫി എന്നും സൂഫി വരും എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ബഹുമാന പരിസരം നോക്കുന്ന അത് അഭിവാക്കണം, അത് വലിയ അപകടമാണ്. ഇസ്ലാമിലുള്ളത് വിരക്ത ജീവിതം നല്ലതാ, ജുഹദി എന്ന് പറയും. അതായത് ദുനിയാവിൽ നിന്ന് എല്ലാ ആസ്വദിക്കാനും പകരം ആസ്വദിക്കൽ കുറച്ച് കുറയ്ക്കുക. അതുപോലെ തന്നെ ഹലാലുകളാണെങ്കിൽ പോലും മുഴുവനായും ആസ്വദിക്കാതിരിക്കുക, ഹറാമിലേക്ക് പോകുമെന്ന് പേടിച്ച് വറായി കാണിക്കുക. അത് ജുഹദും വറായും ഒക്കെ ഇസ്ലാമിലുള്ളതാണ്, പക്ഷെ അതിന് സൂഫിസത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സലഫ്സാലിഹുകൾ എങ്ങനെ ജീവിച്ചുവോ, എങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കിയോ, അങ്ങനെ മനസ്സിലാക്കുവാൻ നാം ശ്രമിച്ചിട്ടില്ലെങ്കിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഇതുപോലെയുള്ള തന തെളികളിലും നമ്മൾ പെട്ടുപോകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ മുഅ്മിനീന അൽ ഹയാഇ ലിബ്നി അബ്ബാസിന്റെ കബ്ജിബ് ദഅവാതി ഫാദിയ ഹജ്ജ ആമീൻ.